إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമങ്ങൾ തെളിവുകളിലൂടെ പഠിക്കുകയും അതിനോട് യോജിച്ച് ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി ഉണർത്തുകയാണ്. ലോകാന്ത്യം, അതിന്റെ തൊട്ടുമുമ്പായി ഏറ്റവും പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിപ്പഠിച്ചത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് മഹ്ദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരിൽ. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം നേരത്തെ മനസ്സിലാക്കി. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ലോകാവസാനത്തിന്റെ രണ്ടാമത്തെ അടയാളം, അതായത് അൽ മസീഹു ദജ്ജാൽ എന്ന് അറിയപ്പെടുന്ന ഒരു കുപ്രസിദ്ധനായ പെരുന്നുണയൻ, അയാളുടെ ആഗമനമുണ്ടാവുകയും ഈ ലോകത്ത് ഒരു കാലത്തും ഒരു നാട്ടിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഫിത്തന പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമി സാഅത്തി ഖൽഖുൻ അക്ബറു മിന ദജ്ജാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ദജ്ജാലിനേക്കാൾ വലിയ ഒരു പടപ്പിനെ അല്ലാഹു പടച്ചിട്ടില്ല എന്ന്. ഫിത്തനയുടെ വലുപ്പവും ആഴവുമാണ് ഈ വലുപ്പം എന്നതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഈ ഭൂലോകത്ത് അല്ലാഹു നമ്മെ ജീവിക്കാൻ അനുവദിച്ചത് തന്നെ നമ്മൾ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരാകാൻ വേണ്ടിയാണ്. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അതേപ്രകാരം അലിഫ് ലാം മീം, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചോ ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പരീക്ഷണങ്ങളും നേരിടാതെ വെറുതെ വിടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെയൊക്കെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഫിത്തനകൾ നൽകിയിട്ടുണ്ട്. ഫല യഅലമന്നല്ലാഹുല്ലദീന സദഖു വല യഅലമന്നൽ കാദിബീൻ. അല്ലാഹു സത്യവാൻമാരായിട്ടുള്ള ആളുകളെയും അതേപോലെ നുണയന്മാരായിട്ടുള്ള ആളുകളെയും നന്നായി അറിയുന്നവനാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് അവൻ മനസ്സിലാക്കുന്നു എന്ന് സൂറത്തുൽ അങ്കബൂത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു സ്വഹീഹുൽ ബുഖാരിയിൽ. അദ്ദേഹം പറഞ്ഞു, മാ ബുഇസ നബിയുൻ ഇല്ല അൻദറ ഉമ്മത്തഹുൽ അഅ്വർ അൽ കദ്ദാബ് ഇല്ല ഇന്നഹു അഅ്വർ. ഒരു നബിയും നുണയനും ഒറ്റക്കണ്ണനുമായ ദജ്ജാലിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യാതിരുന്നിട്ടില്ല, പക്ഷേ അവർ പറയാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എന്താണ്? അലാ അറിഞ്ഞോളൂ, ഇന്നഹു ആഴ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. ദജ്ജാലിനെ കുറിച്ച് എല്ലാ നബിമാരും താക്കീത് നൽകിയിട്ടുണ്ട്. അവൻ ഒറ്റക്കണ്ണനാണ് എന്ന വിശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രം അറിയിക്കപ്പെട്ട കാര്യമാണ്. വൈന്ന റബ്ബക്കും ലൈസ ബി ആഴ്വറ വൈന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിർ. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, ഒരു കണ്ണു മാത്രമുള്ളവനല്ല. അതേപ്രകാരം ദജ്ജാലിന്റെ രണ്ടു കണ്ണുകൾക്കുമിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നഹു ആഴ്വർ, അറിഞ്ഞോളൂ അവൻ ഒറ്റക്കണ്ണനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സൂറത്തുൽ അന്നാമിലെ 158-ാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൽ യൻലുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികതു ഔ യഅതിയ റബ്ബുക് ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക് യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറ ഖുൽ ഇൻതളിറൂ ഇന്നാ മുൻതളിറൂൻ. ഹൽ യൻലുറൂൻ, അവർക്ക് കാത്തിരിക്കാനായിട്ടുണ്ടോ? ഇല്ലാൻ തീർത്തിയഹുമുൽ മലായിക്ക, മലക്കുകൾ അവരിലേക്ക് വരും എന്നതല്ലാതെ അവർക്ക് മറ്റു വല്ലതും കാത്തിരിക്കാനുണ്ടോ? നമുക്ക് ഈ ലോകത്ത് എന്താ കാത്തിരിക്കാനുള്ളത്? മലക്കുകൾ വരും. ഔ യഅതിയ റബ്ബുക, അല്ലെങ്കിൽ നിന്റെ റബ്ബ് തന്നെ വരും. റബ്ബും മലക്കുകളും വന്നിട്ടാണ് വിചാരണ ആരംഭിക്കുക. അപ്പൊ ലോകാവസാനവും ഉയർത്തെഴുന്നേൽപ്പും, ഇതല്ലാതെ മറ്റെന്താണ് കാത്തിരിക്കാൻ? ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, അല്ലെങ്കിൽ നിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരും. അപ്പൊ റബ്ബിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ് ലോകാവസാനത്തിന്റെ ഓരോ അടയാളങ്ങളും എന്നാണ്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്ന ദിവസം. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ, ഒരു നഫ്സിനും അതിന്റെ ഈമാൻ ഫലം ചെയ്യുകയില്ല. അതുവരെ മുഅ്മിനാകാതെ ഈ ദൃഷ്ടാന്തം തൊട്ടു മുന്നിൽ കാണുമ്പോൾ ചിലർ മുഅ്മിനാകാൻ തയ്യാറായിട്ട് വരും, അന്നേരത്തെ ഈമാൻ അല്ലാഹു സ്വീകരിക്കില്ല. ലം തക്കുൻ ആമനത്ത് മിൻ ഖബ്ൽ, നേരത്തെ അവർ ഈമാനം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലല്ലാതെ. ഔ കസബത് ഫി ഈമാനിഹ ഖൈറ, നേരത്തെ സ്വീകരിക്കാത്തതായ ഒരു ഈമാനും അവർക്ക് ഫലം ചെയ്യില്ല. വല്ല ഖൈറും അവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ഏറ്റവും വലിയ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന് ഈമാൻ ഫലപ്പെടുകയില്ല, അന്നേരമുള്ള ഈമാൻ ഫലപ്പെടുകയില്ല. ഖുലിൻ തദുറു ഇന്നാ മുൻതദിറൂൻ, നീ പറയുക നിങ്ങൾ കാത്തിരിക്കുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാണ്. സൂറത്തുൽ അന്നാമിലെ 158-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമാക്കിയ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സലാതുൻ ഇദാ ഖറജ്ന ലം യൻഫഉ നഫ്സൻ ഈമാനുഹ. മൂന്ന് കാര്യങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്കും അന്നേരമുള്ള അയാളുടെ ഈമാൻ ഫലം ചെയ്യില്ല. അതുവരെ മുഅ്മിൻ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ ഞാൻ മുഅ്മിനായി എന്ന് പറയുന്നത്. ഇതുപോലെ ഫിറൌൻ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് മരണം മുന്നിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂസയുടെയും ഹാറുവിന്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ആ വിശ്വാസം ബലപ്പെട്ടോ? ബലപ്പെട്ടില്ല. കാരണം ആ നേരത്ത് മരണം വന്നു കഴിഞ്ഞാൽ ഒരാൾ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ഈ മൂന്ന് അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ മുഅ്മിനായി എന്നൊരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലം തക്കുൻ ആമനത്ത് മിൻ ഖബ്ൽ, മുമ്പ് ഈമാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ മുമ്പ് ഈമാൻ സ്വീകരിക്കാത്ത ഒരാൾ ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ അയാൾക്കത് ഫലം ചെയ്യുകയില്ല. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? അദ്ദജ്ജാലു വദ്ദബതു വതുലൂഷംസ്. ഒന്ന് ദജ്ജാലാണ്, രണ്ട് ദാബത്ത് അന്തിമനാളിൽ വരുന്ന ഒരു പ്രത്യേകമായ ജീവി, ഇൻഷാ നമുക്ക് അതിനെ കുറിച്ച് പറയാം. വതുലൂഷംസ്, പിന്നെ സൂര്യോദയം, അതായത് പടിഞ്ഞാറ് നിന്നുള്ള സൂര്യന്റെ ഉദയം. ഇതാണ് വളരെ ഗൗരവമേറിയ കാര്യം. റബ്ബിന്റെ ഓരോ ഇത്തരം വലിയ അടയാളങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള താക്കീത് നമുക്ക് നേരത്തെ നൽകപ്പെട്ടത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വമാ നുരീഹിം മിൻ ആയത്തിൻ ഇല്ലാ ഹിയ അക്ബറു മിൻ ഉഖ്തിഹ. ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുമ്പോഴും തത്തുല്യമായ മറ്റൊരു ദൃഷ്ടാന്തത്തെക്കാൾ വലുതായിട്ടത് വരും. വാഹദനാഹും ബിൽ അദാബി, അവരെ നാം ശിക്ഷയുമായി പിടികൂടും. ലഅല്ലഹും യർജൂൻ, അവർ തിരിച്ചു വരാൻ വേണ്ടി. അള്ളാഹു ഓരോരുത്തർക്കും വീണ്ടും ദുനിയാവിൽ അവസരം നൽകുന്നത് നേരത്തെ തന്നെ ഈമാനിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയാണ്, അല്ലാതെ ഈമാൻ സ്വീകരിക്കപ്പെടാത്ത കാലഘട്ടത്തിലേക്ക് നീട്ടിവെക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു നമ്മുടെ ഈമാൻ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീട്ടിവെക്കാതെ നേരത്തെ തന്നെ ഈമാൻ സ്വീകരിക്കാൻ അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് എമ്പാടും അവസരങ്ങളും വ്യക്തമായ തെളിവുകളും നൽകിയിരിക്കുകയാണ് എന്ന് സൂറത്തു സുഹ്റുഫിലെ 48-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തി. അപ്പൊ മഹദിയുടെ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും വലിയൊരു ഫിത്തന, അത് ദജ്ജാൽ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അൽ മസീഹു ദജ്ജാൽ. മസീഹു ദജ്ജാൽ, മസീഹ് എന്നതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ദജ്ജാലിനെ സംബന്ധിച്ച് മസീഹ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം എന്താണ്? മസീഹ് എന്ന് പറഞ്ഞാൽ മംസൂഹ എന്ന അർത്ഥമാണ്, തുടച്ചു നീക്കപ്പെട്ടത്, ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അയാളെക്കുറിച്ച് മസീഹ് എന്ന് പറയുന്നത്. മറ്റൊരഭിപ്രായം, ലോകം മുഴുവൻ സഞ്ചരിക്കും, മക്കയും മദീനയും അല്ലാത്ത എല്ലായിടങ്ങളിലും 40 ദിവസങ്ങൾ കൊണ്ട് ആര് എത്തിച്ചേരും? ഈ ദജ്ജാൽ എത്തിച്ചേരും. അങ്ങനെയുള്ള സഞ്ചാരി. ഈസാ നബിയെക്കുറിച്ചും മസീഹ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്, എല്ലായിടത്തും സഞ്ചരിച്ച് ദാവത്ത് നടത്തുന്നയാൾ എന്ന അർത്ഥത്തിലാണ്. പല അർത്ഥങ്ങളും, അല്ലെങ്കിൽ ലേപനം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് പലതരത്തിലുമുണ്ട്. ഏതായാലും ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രശംസനീയമായ നാമമല്ല ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം മസീഹ് എന്നുള്ളത്. കാരണം ഈസാ അലൈഹിസ്സലാം മസീഹുൽ ഹിദായത്താണ്, ദജ്ജാലാണെങ്കിൽ മസീഹുൽ ലലാലത്താണ്, ലലാലത്തിന്റെ മസീഹാണ്, വഴികേടിന്റെ മസീഹാണ്. അർത്ഥമേതായിരുന്നാലും അവൻ കൊള്ളരുതാത്തവനാണ്. അവൻ ഈ ലോകത്ത് മനുഷ്യർ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. മാറാ രോഗങ്ങളും വേദനകളും പിണക്കങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും വരൾച്ചയും പ്രളയവും ഏതെല്ലാം തരത്തിലുള്ള ഫിത്തനകൾ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളെല്ലാം കൊടിയ ഫിത്തനയാണ് ദജ്ജാലിന്റെ ആഗമനം എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കുക. ബൈനമാ അന നായിമുൻ അതൂഫു ബിൽ ബൈത്ത്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വപ്നത്തിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ അവസ്ഥയിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബിയെയും ദജ്ജാലിനെയും കാണിച്ചു കൊടുത്തു എന്ന് സ്വഹീൽ ബുഖാരിയിൽ തന്നെ കിതാബുൽ ഫിത്തനിൽ ബാബു ദിക്ര ദജ്ജാലിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രൂപത്തിലാണ്, അതുതന്നെയാണ് ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കുന്നു. ഫഇദൻ റജുലുൻ ജസീമുൻ അഹ്മറു ജാദു റാസി, അയാൾ നല്ല ചുവന്ന നിറമുള്ള, അതേപ്രകാരം നല്ല തടിച്ച ശരീരമുള്ള, മിനുസ മിനുത്ത പിന്നെ തലയുള്ള, അതായത് നല്ല മിനുത്ത മുടിയുള്ള തലയുമായിട്ടുള്ള, അവർ ഐൻ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കന്നഅയ്നഹു ഇനബത്തുൻ ത്വാഫിയ തൂങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ ഒരു കണ്ണ് ഉള്ള അവസ്ഥയിലാണ് അവൻ ഉള്ളത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാളുടെ പേര് പറഞ്ഞു. അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു, ഇബ്നു ഖതൻ എന്ന് പറയുന്ന ഹുസാ ഗോത്രത്തിലെ ഒരു മനുഷ്യൻ, ഏതാണ്ട് അയാളുടെ രൂപമാണ്. അപ്പൊ ആളുകൾക്ക് അവിടെ കണ്ടിട്ടുള്ള ഒരു വികൃത രൂപമുള്ള, കണ്ടാൽ പ്രത്യേകത തോന്നുന്ന ഒരു രൂപം, അതാണ് ഇബ്നു ഖതന്റെ രൂപം. ഇബ്നു ഖതനെ പോലെയാണ്, ഏതാണ്ട് അതുപോലെയാണ് ഇബ്നു ഖതനെ പോലെയാണ് ഞാൻ ദജ്ജാലിനെ എന്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞുകൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഒരു ഹദീസിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാല അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇന്നി ഹദ്ദസ്തുക്കും അനി ദജ്ജാൽ, ഞാൻ നിങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. ഹത്താ ഹസീതു അല്ലാ തഅഖിലു ഇന്നൽ മസീഹ ദജ്ജാല റജുലുൻ ഖസീർ, ദജ്ജാലിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കാത്ത ഒരു കാലം വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദജ്ജാലിനെ കുറിച്ച് ഞാൻ പറയുകയാണ്, ദജ്ജാൽ ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. അതേസമയത്ത് അയാൾ ഒറ്റക്കണ്ണനാണ്, മത്തുമൂസലായി രണ്ട് കണ്ണ്, ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടവനാണ് എന്നിങ്ങനെ അയാളെക്കുറിച്ച് അദ്ദേഹത്തിന് പൂരികമുണ്ടാവുകയില്ല തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞത് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. വീണ്ടും റിപ്പോർട്ടിൽ അഫ്ഹജ് ജഅദ്, അഫ്ഹജ് എന്ന് പറഞ്ഞാൽ കണങ്കാലുകൾക്ക് വളവുള്ളവൻ എന്നാണ്. ജഅദ് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കറുത്ത നിറമുള്ള, ആള് ചുവന്ന നിറമാണെങ്കിലും അവന്റെ മുടി കറുത്തതായിട്ടുള്ളവൻ, നല്ല കറുത്തു മിനുസമുള്ള മുടിയുള്ളവൻ എന്ന അർത്ഥത്തിൽ അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദജ്ജാലു അഅ്വറു ഹജ്ജാനുൻ അസ്ഹറു, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണനാണ്, അല്ലെങ്കിൽ ഒരു കണ്ണ് രോഗമുള്ളവനാണ്, കോങ്കണ്ണായിട്ടുള്ളവനാണ്, കാഴ്ചയില്ലാത്തവനാണ്. ഹജ്ജാൻ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളവനാണ്. ചുവപ്പും വെളുപ്പുമൊക്കെ ഒരാളെ പ്രകൃതത്തെ അറിയിക്കാൻ വേണ്ടി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അസ്ഹർ അതേപോലെ തന്നെ ശോഭയുള്ളവനാണ്. കന്ന റഇസഹു അവന്റെ, അവനെ സംബന്ധിച്ചിടത്തോളം മസലത്തു നസ്ബഹു നാസി ബി അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൻ, അവനെ രൂപം ജനങ്ങളിൽ വെച്ച് അബ്ദുൽ ഉസ്സ ബിൻ ഖത്തൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ അവനോട് സദൃശമായ രൂപത്തിലാണ് ദജ്ജാൽ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഫിത്തനകൾ ഈ ദജ്ജാൽ മുഖേന ഉണ്ടാകുന്നതിനെ കുറിച്ച്. ഹജ്ജാൻ എന്ന് പറഞ്ഞാൽ ഹസ്ഹർ എന്നുള്ള അതേ അർത്ഥം തന്നെയാണ്. അതായത് അയാളുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായിരിക്കുമെങ്കിലും മറ്റൊരു കണ്ണിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്, അത് തിളക്കമുള്ളതാണ് എന്നും, അത് സ്ഫടിക സമാനം ഗ്ലാസുകൾ പോലെയുള്ള, അദ്ദജ്ജാലു ഐനുഹു ഖദറാഉ കസുജാജ, ഗ്ലാസ് പോലെയുള്ള സ്ഫടികം പോലെയുള്ള പച്ചവർണ്ണത്തിലുള്ളതാണ് മറ്റേ കണ്ണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും. അഴവറുൽ ഐനിൽ യുംന, വലത്തെ കണ്ണാണ് അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കാന്നഹായി നബത്തുൻ താഫിയ, അത് പുറത്തേക്ക് തുറച്ച് തൂങ്ങി നിൽക്കുന്ന മുന്തിരി പോലെയുള്ളത് അവന്റെ വലത് കണ്ണാണ് എന്ന് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ദജ്ജാലിന്റെ ഫിത്തനയെക്കുറിച്ച് പറയുന്ന അധ്യായങ്ങളിൽ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ ദജ്ജാലിന്റെ കണ്ണിനെ സംബന്ധിച്ച്, അവന് പുരികമില്ലാത്ത അവന്റെ സവിശേഷമായ മുഖഭാവത്തെ സംബന്ധിച്ച്, അതേപോലെ അറപ്പുള്ള അവന്റെ രൂപത്തെ സംബന്ധിച്ച് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും വലിയൊരു സിഫത്ത്, ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് അവൻ അഴവറാണ് എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, മക്തൂബൻ ബൈന ഐനൈഹി, ദജ്ജാലിന്റെ രണ്ടാമത്തെ പ്രത്യേകത അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടാകും കാഫിർ. കാഫും ഫാഉം റാഉം, ഈ മൂന്ന് അക്ഷരങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാകും. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബുൻ, എഴുത്തറിയാവുന്ന, ഔ ഗൈറു കാതിബിൻ, എഴുത്തറിയാത്ത, എഴുത്തറിയാവുന്നവരോ എഴുത്തറിയാത്തവരോ ആയ മുഅ്മിനുകൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് കാഫിർ എന്ന് വായിക്കാൻ കഴിയും. മുഅ്മിനുകൾക്ക് മാത്രമായി കാഫിർ എന്ന് പ്രത്യക്ഷമായി അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കുകയും അവനിൽ നിന്ന് പിന്തിരിയാനുള്ള സാഹചര്യം അതുവഴി ഉണ്ടാവുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്തൂബൻ ബൈന ഐനൈഹി കാഫിർ യഖറഉഹു മൻ കരിഹ അമലുഹു ഔ യഖറഉഹു കുല്ലു മുഅ്മിൻ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, അവന്റെ ചെയ്തികൾ വെറുക്കുന്നവർക്കെല്ലാം അത് വായിക്കാൻ കഴിയും. ദജ്ജാലിനോട് വെറുപ്പുള്ളവർ, ദജ്ജാലിനോട് അറപ്പുള്ളവർ, അത് മുഅ്മിനുകളാണ്. മറ്റൊരു റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ എല്ലാ മുഅ്മിനുകൾക്കും കാഫിർ എന്ന് അവന്റെ രണ്ട് കണ്ണുകൾക്കുമിടയിൽ അവന്റെ നെറ്റിയിൽ രേഖപ്പെടുത്തിയതായിട്ട് അവന് കാണാൻ കഴിയും. മറ്റൊന്ന്, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനമാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, മാ ബുഇസ നബിയുൻ ഇല്ല അൻദറ ഉമ്മത്തഹുൽ അഴ്വറൽ കദാബ്, പെരുന്നുണയനായ ഈ ഒരു കണ്ണില്ലാത്തവനെ കുറിച്ച് താക്കീത് ചെയ്യാതെ ഒരു നബിയും ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാ നബിമാരും ഇവൻ ഒറ്റക്കണ്ണനാണെന്ന് താക്കീത് ചെയ്തു എന്നല്ല, ഒറ്റക്കണ്ണനായ ഈ ദജ്ജാലിനെ കുറിച്ച് എല്ലാ നബിമാരും എന്ത് ചെയ്തിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൻ ഒറ്റക്കണ്ണനാണ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറയുകയും മറ്റ് അമ്പിയാക്കളൊന്നും പറയാത്ത ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്നഹു അഴ്വർ വഇന്ന റബ്ബക്കും ലൈസ ബിഅഴ്വർ, അവൻ ഒരു കണ്ണില്ലാത്തവനാണ്, നിന്റെ റബ്ബ് കണ്ണുപൊട്ടനല്ല എന്ന് വ്യക്തമായി പരിചയപ്പെടുത്തിയത്. വഇന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിർ, അവന്റെ ഇരു കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് സ്വഹീഹ് ബുഖാരി തന്നെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. ഇനിയും ഒരു റിപ്പോർട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ, അഖീമുൻ ലാ യൂലദു ലഹു, അവൻ സന്താനങ്ങളെ ജനിപ്പിക്കാത്തവനാണ്, അവന് പരമ്പരയില്ല, അവന് സന്താനങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മഹദീസുകളെല്ലാം തന്നെ അയാളൊരു മനുഷ്യനാണ് എന്നതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കണ്ണുണ്ട്, ഒരു കണ്ണില്ല, അതേസമയത്ത് അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. സാധാരണ മനുഷ്യരുടേതുപോലുള്ള രൂപഭാവങ്ങൾ അല്ലെങ്കിലും വളഞ്ഞ കാലുകളും തടിച്ച സ്വരൂപവും അവന്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ അവൻ കുറിയ പ്രകൃതവുമെല്ലാമുള്ള ഒരു സവിശേഷതയിലാണ് ദജ്ജാൽ ഉള്ളതെങ്കിലും ദജ്ജാൽ മറ്റൊരു സൃഷ്ടിവർഗത്തിൽപ്പെട്ടയാളല്ല. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് മഹദ്ദിസുകളെല്ലാം വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദജ്ജാൽ വരുന്നതിന് മുമ്പെയുള്ള പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈ ഭൂമിയിൽ ആഗമനം ഓരോ വർഷവും അതിന്റെ വിളവുകൾ കുറഞ്ഞു കുറഞ്ഞ് മൂന്നിലൊന്ന് ആദ്യത്തെ വർഷം ഇല്ലാതാകും, പിറ്റത്തെ വർഷം മൂന്നിൽ രണ്ടില്ലാതാകും, അങ്ങനെ വിളവുകൾ തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജനങ്ങൾ ഭൌതികമായും പലതരത്തിലുള്ള ഫിത്തനകളെയും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഫിത്തനയുമായി ദജ്ജാൽ കടന്നു വരിക. ദജ്ജാൽ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മപ്പെടുത്തലുകൾ എന്ന് കാണാൻ സാധിക്കും. ഈസാ അലൈഹി സ്വലാമിന്റെ വരവിനെ സംബന്ധിച്ച് അത് ദജ്ജാലിന് ശേഷമാണ് എല്ലാം സൂചിപ്പിക്കുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉണ്ട്. അതിൽ കാണാം റസൂലുള്ള പറഞ്ഞു, ഇമ്രാൻ ബൈത്തുൽ മഖ്ദസ് ഖറാബ യസ്രിബ് വഖറാബ യസ്രിബ് ഹുളൂറുൽ മൽഹമ,
ഹുദൂർ മൽഹമ വഫത്തുൽ ഖുസ്തൻതീനിയ വഫത്തുൽ ഖുസ്തൻതീനിയ ഖുറൂജു ദജ്ജാൽ എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ദജ്ജാലിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള 7 വർഷങ്ങളിൽ, ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 3-4 വർഷങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദജ്ജാൽ ഈ സംഭവങ്ങളോടുകൂടെയാണ് ദജ്ജാലിന്റെ വരവും ഉണ്ടാവുക. ഒന്ന്, ബൈത്തുൽ മഖ്ദസിൽ ജനവാസം പെരുകും. അവിടെ സ്വത്തും വാസസൗകര്യങ്ങളും കൃഷിയിടങ്ങളുടെ സൗകര്യങ്ങളും എല്ലാം ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്ത് കൂടും, ജനങ്ങളെല്ലാം അവിടെ വർദ്ധിക്കും. അതേസമയത്ത് പിന്നെ ഖറാബി യസ്രിബ് മദീനയിൽ കൃഷിനാശവും സ്വത്തുക്കളുടെ നാശവും എല്ലാം സംഭവിക്കും, ജനവാസം കുറയും. പിന്നീട് ഹുദൂറുൽ മൽഹമ യുദ്ധങ്ങൾ അത് പ്രത്യക്ഷപ്പെടും. രക്തം ചിന്തലുകൾ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഖുസ്തൻതീനിയ കീഴടക്കും, ഫത്തഹുൽ ഖുസ്തൻതീനിയ. അതോടുകൂടെ ദജ്ജാലിന്റെ വരവുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചതായി മുആദ് റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ബുസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈനൽ മൽഹമതി ഫത്ഹിൽ മദീന ഇലൽ ഖുസ്തൻതീനിയ സിത്തു സനീൻ വയഖ്റുജുൽ മസീഹു ദജ്ജാൽ ഫിസ്സാബിയ. അതായത് ഖുസ്തൻതീനിയക്കിടയിൽ, ഖുസ്തൻതീനിയയുമായി കോൺസ്റ്റാന്റിനോപ്പിളുമായി മുസ്ലിങ്ങൾ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന 6 വർഷങ്ങൾ, അതിനെ തുടർന്ന് 7-ാമത്തെ വർഷത്തിലാണ്, അതായത് കോൺസ്റ്റാന്റിനോപ്പിളുമായി പോരാട്ടം നടക്കുന്നതിന്റെ തൊട്ടടുത്ത വർഷത്തിലാണ് ദജ്ജാലിന്റെ വരവുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബ്ദുല്ലാഹി ബിൻ ബുസറിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. എവിടെയാണ് ദജ്ജാൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക? ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ആദ്യമായി ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? അതും ഹദീസുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കാര്യം അറിയിച്ചിട്ടുമുണ്ട്. ഖാല അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖ്റുജുൽ അഴ്വറു ദജ്ജാൽ മസീഹുൽ ലലാല. ദജ്ജാലിനെ സംബന്ധിച്ച് മസീഹുൽ ലലാല എന്ന് വിശേഷിപ്പിച്ചത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെയാണ്. ഈസാ അലൈഹി സ്വലാം മസീഹുൽ ഹിദായത്താണ്. മസീഹുൽ ലലാല, ലലാലത്തിന്റെ മസീഹായ ദജ്ജാൽ ഒറ്റക്കണ്ണൻ, അയാൾ പുറപ്പെടും. ഖിബലൽ മശ്രിഖ് ഫീ സമനി ഇഖ്തിലാഫിൻ നാസ്, ജനങ്ങളുടെ ഭിന്നതയുടെ കാലഘട്ടത്തിൽ, ജനങ്ങൾക്കിടയിൽ കക്ഷിത്വമുണ്ടാകുന്ന കാലഘട്ടത്തിൽ, അവർ കക്ഷിത്വത്തിന്റെ ഫിത്നയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കിഴക്കൻ നാട്ടിൽ നിന്നാണ് ഈ മസീഹുൽ ലലാലത്തിന്റെ പുറപ്പാട്, ഖുറൂജ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സുമ യഖ്റുജു ഇലൽ ഹിജാസ് ഫീമാ ബൈനൽ ഇറാഖ് വശാം, പിന്നീട് അവൻ ഹിജാസിലേക്ക് പുറപ്പെടും. കിഴക്ക് ഭാഗത്ത് നിന്ന് ഹിജാസിലേക്ക് ഇറാഖിനും ഷാമിനും ഇടയിലുള്ള ഭാഗത്തേക്ക് അവൻ വരും. സുമയത്തിൽ മദീന വ മക്ക, അവിടെ നിന്ന് പിന്നീട് അവൻ മദീനയിലേക്കും മക്കയിലേക്കും സഞ്ചരിക്കും. ഫതംനഉൽ മലായിക, എന്നാൽ മദീനയിലോ മക്കയിലോ പ്രവേശിക്കാൻ അനുവദിക്കാതെ അതിർത്തിയിൽ വെച്ച് തന്നെ മലക്കുകൾ അവനെ തടയും. സുമയത് അബുലാ ഫിലസ്തീൻ, പിന്നെ അവൻ ഫലസ്തീനിലേക്ക് പോകും. ഐസു യഖ്തുലുഹു ഈസബ്നു മറിയം അലൈഹിസലാം ഫീ മദീനത്തിൽ ലുദ്ദ് ഫീ ഫിലസ്തീൻ, ഫിലസ്തീനിലെ ലുദ്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈസാ അലൈഹിസലാം. അപ്പൊ അതിനു മുമ്പ്, ഇതിനുശേഷം ഈസാ അലൈഹിസലാം വരും. ഇയാൾ ഫലസ്തീനിലെത്തുന്നതിന് മുമ്പ്, ദജ്ജാൽ ഭൂമിയിൽ ഫിത്ന തുടങ്ങിയതിന് ശേഷം, ദജ്ജാലിന്റെ ഫിത്ന ഫലസ്തീനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈസാ അലൈഹിസലാം ഇറങ്ങുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിറകെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈസാ അലൈഹിസലാം അയാളെ ലുദ്ദ് എന്ന് പറയുന്ന ഫലസ്തീനിലെ ഒരു പ്രദേശത്ത് വെച്ച് വധിച്ചു കളയും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മറ്റു ചില റിപ്പോർട്ടുകളിലുള്ളത്, ചില റിപ്പോർട്ടിൽ ഖുറാസാൻ എന്നാണ്. അസ്ഫഹാൻ, അതായത് ഇന്ന് ഇറാനിലെ ഷഹറസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശം, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്രം, ദജ്ജാലിന്റെ കേന്ദ്രം. ദജ്ജാൽ ആദ്യമായി പുറപ്പെട്ടു വരുന്നത് ഇന്നത്തെ ഇറാനിലാണ്, അതായത് പഴയ പേർഷ്യയിലാണ്. അവിടെ ഖുറാസ ഈ എല്ലാ ഫിത്തനകളും ഉടലെടുക്കുമെന്ന് റസൂലുള്ള ഏതൊരു ദിശയിലേക്ക് നോക്കിയിട്ടാണോ നജദിൽ നിന്ന് ഷെയ്ത്താന്റെ 2 കൊമ്പുകൾക്കിടയിലൂടെ ഫിത്തനകൾ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? അവിടെ നിന്ന് തന്നെയാണ് എല്ലാ ഫിത്തനകളും, എല്ലാ വ്യതിയാന ചിന്തകളും ഇസ്ലാമിന്റെ പേരിലേക്ക് കടന്നു വന്നത്. ഈ ഇറാഖിന്റെ പരിസര പ്രദേശങ്ങളിൽ, പഴയ പേർഷ്യയുടെ പ്രദേശത്തിൽ നിന്ന് തന്നെയാണ്, അവിടെ തന്നെയാണ് ഈ അവസാനത്തെ ഫിത്തനയായ, ഏറ്റവും വലിയ ഫിത്തനയായ ദജ്ജാലിന്റെ വരവും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടിൽ അസ്ബഹാൻ എന്നാണ്, അസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ബഹാൻ, ഖുറാസാൻ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം, അത് ഇന്ന് ഷെഹറസ്ഥാൻ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു, അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു, അദ്ദജ്ജാൽ യഖ്റുജു മിൻ അർളിൻ ബിൽ മശ്രിഖ് യുഖാലു ലഹാ ഖുറാസാൻ ഖുറാസാൻ എന്ന് പേര് പറയപ്പെടുന്ന ഒരു കിഴക്കൻ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെട്ടു വരിക. അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, അദ്ദജ്ജാൽ യഖ്റുജു മിൻ യഹൂദിയത്തി അസ്ബഹാൻ മഅഹു സബഊന അൽഫൻ മിനൽ യഹൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അസ്ബഹാനിലെ യഹൂദികൾക്കിടയിൽ നിന്നാണ് വരിക. മറ്റൊരു റിപ്പോർട്ടിൽ അസ്ബഹാൻ എന്നാണ്. അസ്ബഹാനിലെ യഹൂദികൾക്കിടയിൽ അവന്റെ കൂടെ 70,000 യഹൂദികൾ പുറപ്പെടും. നാട് നീളക്കിത്തനയുമായി ദജ്ജാൽ സഞ്ചരിക്കുമ്പോൾ അവന്റെ സൈന്യത്തിൽ 70,000 യഹൂദികൾ ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയുണ്ടായി. എത്ര കാലമാണ് ദജ്ജാൽ ഈ ഭൂമുഖത്തുണ്ടാവുക? ഇയാളുടെ ഫിത്തന എത്ര കാലമാണ്? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാതരം കള്ളങ്ങളും തമ്മാടിത്തങ്ങളും ജ്യോത്സ്യവും മാജിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ അള്ളാഹു ജനങ്ങളെ പരീക്ഷണത്തിൽ, ജനങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ദജ്ജാലിന് നൽകിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ആ പിന്നെ പ്രവർത്തനങ്ങളുമായി വരുമ്പോൾ അവന് വലിയൊരു ജ്യോത്സ്യനായിരിക്കും. അതേപോലെ തന്നെ അവൻ ചില പ്രവചനങ്ങൾ നടത്തും, ചില പ്രവർത്തനങ്ങൾ കാണിക്കും, ചില അത്ഭുതങ്ങൾ കാണിക്കും. സാധാരണ മനുഷ്യരിൽ നിന്ന് കാണാത്തതായ ഒരുപാട് കാര്യങ്ങൾ ദജ്ജാലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണും. അതിൽപ്പെട്ട ഒന്നാണ് അവൻ സൂര്യന്റെ സഞ്ചാരത്തെ തടഞ്ഞു നിർത്തും എന്നുള്ളത്. സൂര്യനെ സഞ്ചരിക്കാൻ കഴിയാതെ തടഞ്ഞു നിർത്തുവാൻ ഞാനിതാ സൂര്യന്റെ സഞ്ചാരത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയുകയും അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടം വരെ സൂര്യനെ നീങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചുവെക്കാവുന്ന തരത്തിലുള്ള, അതാണ് പറഞ്ഞത്, ഏറ്റവും വലിയ മായാജാല പ്രവർത്തനങ്ങളാണ് ദജ്ജാലിലൂടെ ഇവിടെ നടപ്പാക്കാൻ അള്ളാഹു അവന് അവസരം കൊടുത്തിരിക്കുന്നത്. നമുക്കുള്ള ഏറ്റവും വലിയൊരു ഫിത്നയും ഒരു പരീക്ഷണവും മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കൂടിയാണ് അള്ളാഹു അത് നൽകിയത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ വലിപ്പൊക്കെ ഉണ്ടാവും സൂര്യൻ സഞ്ചരിച്ച് പൂർത്തിയാക്കാതെ. അർബഊന യൗമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുവാസ് ഇബ്നു സംഅൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, സ്വഹാബികൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, എത്ര കാലമാണ് ദജ്ജാൽ ഭൂമിയിൽ? റസൂൽ പറഞ്ഞു, അർബഊന യൗമൻ, യൗമൻ കസനത്തിൻ, അതിലെ ഒരു ദിവസം ഒരു വർഷത്തെ പോലെയാണ്. വയൗമുൻ കശഹരിൻ, രണ്ടാമത്തെ ഒരു ദിവസം ഒരു മാസത്തെ പോലെയാണ്. വയൗമുൻ കജുമാഅത്തിൻ, മൂന്നാമത്തെ ഒരു ദിവസം ഒരാഴ്ചയെ പോലെയാണ്. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, അവനുള്ള മറ്റു ദിവസങ്ങളെല്ലാം നിങ്ങളുടെ മറ്റു സാധാരണ ദിവസങ്ങൾ പോലെ തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ മൂന്ന് ദിവസം സാധാരണ ദിവസങ്ങളെക്കാൾ വലുതായിരിക്കും. അപ്പൊ ദജ്ജാൽ സൂര്യനെ ജനങ്ങളുടെ മുന്നിൽ താക്കീതോടുകൂടി, വാശിയോടുകൂടി, ഒരിക്കൽ അവൻ റസൂലാണെന്ന് പറയും, മറ്റൊരിക്കൽ ഞാൻ അള്ളാഹു തന്നെയാണ് എന്ന് പറയും. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മുനാഫിക്കുകളെയും യഹൂദികളെയും എല്ലാം അവന്റെ പാർട്ടിയിലേക്ക് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് ദജ്ജാലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായി ഇത്തരം സന്ദർഭങ്ങളെ മുഅ്മിനുകൾക്ക് മാത്രം. അതാണ് ഇൽമു കൊണ്ടല്ലാതെ ദജ്ജാലിനെ തിരിച്ചറിയാനും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനും ഈമാനും ഇൽമും സ്വായത്തമാക്കുക വഴിയല്ലാതെ സാധിക്കുകയില്ല എന്നും നാം വ്യക്തമായി മനസ്സിലുത്തേണ്ടതാണ്. അപ്പൊ സ്വഹാബികൾക്കൊരു ചോദ്യം, ഖുല്ലാ യാ റസൂലല്ലാഹ ഫദാക അൽയൗമ അല്ലദി കസന, അതിലൊരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ അത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതക്ഫീനാ ഫീഹി സലാത്തു യൗമിൻ, ഞങ്ങൾക്ക് ആ ദിവസം ഒരൊറ്റ ദിവസത്തെ നിസ്കാരം മതിയോ? അത്രയും ഒരു വർഷത്തെ ഞങ്ങൾ ആകെ അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ മതിയോ എന്ന് സ്വഹാബികൾ ചോദിച്ചു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ പോരാ, ഉഖ്ദുറു ലഹു ഖദറ, നിങ്ങൾ അതിനെ ഒരു വർഷമായി തന്നെ കണക്കാക്കണം. എന്നിട്ട് കണക്ക് നിശ്ചയിച്ച് അതിന് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? അഞ്ചു വീതം, അഞ്ചു വഖത്തുകളായി. അപ്പോൾ ദജ്ജാൽ വരുന്ന ഒന്നാമത്തെ ദിവസം അവൻ സൂര്യന്റെ സഞ്ചാരത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു വർഷത്തെ ദൈർഘ്യം ഒരു പകലിന് നൽകുമ്പോൾ നിങ്ങൾ ഒരു വർഷം എത്രയാണോ നമസ്കരിക്കേണ്ടത് അത്രയും കണക്ക് നിശ്ചയിച്ച് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഫിത്നിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ദജ്ജാൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിലെ വലിയ വരൾച്ചയെ സംബന്ധിച്ചും കടുത്ത വിശപ്പിനെ സംബന്ധിച്ചും വർഷങ്ങളോളമുള്ള എല്ലാ കഷ്ടപ്പാടുകളെ സംബന്ധിച്ചും മഴ കിട്ടാത്ത, കൃഷി മുളക്കാത്ത അവസ്ഥയെ സംബന്ധിച്ചുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വിശദീകരിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇബ്നു മാജയുടെ സുനനിൽ അത് വിശദമായി തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, യാ അയ്യുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഇന്നഹ ലം തകുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി മുൻദു ദറാ അല്ലാഹു ദുരിയത ആദം അഅലമ ഫിത്നത്തിൻ മിന ദജ്ജാൽ. മനുഷ്യർ, ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ, ഈ ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ ഒരിക്കലും ദജ്ജാലിനേക്കാൾ ഏറ്റവും വലിയൊരു ഫിത്ന ഈ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. വാനാഹിറുൽ അംബിയ, ഞാനാണ് പ്രവാചകന്മാരിൽ അന്തിമൻ. വാൻതു മാഹിറുൽ ഉമം, നിങ്ങളാണ് സമുദായങ്ങളിൽ അവസാനത്തെ സമുദായം. വഹുവ ഖാരിജുൻ ഫീകും, അതുകൊണ്ട് നിങ്ങളിൽ തന്നെയാണ് അവന്റെ പുറപ്പെടൽ. ലാ മഹാല, അത് അസംഭവ്യമല്ല. അതായത് എല്ലാ നബിമാരും ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. ആ നബിമാരുടെ കാലമെല്ലാം കഴിഞ്ഞുപോയി. ഇനി ഇതാ ഞാൻ അവസാനത്തെ നബിയാണ്, നിങ്ങൾ അവസാനത്തെ ഉമ്മത്താണ്, അതുകൊണ്ട് നിങ്ങളിൽ തന്നെയാണ് ദജ്ജാലിന്റെ ഖുറൂജ് ഉണ്ടാവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതും നമുക്ക് കാണാൻ കഴിയും. ഇന്നി ലഉൻദിറുകുമുഹു വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഖൗമഹു, ഞാനിതാ എല്ലാ നബിയും തന്റെ ജനതയെ താക്കീത് ചെയ്തിട്ടുള്ള അതേ കാര്യം അതുതന്നെ നിങ്ങളെ ഞാനും താക്കീത് ചെയ്യുന്നു. എല്ലാ നബിമാരും താക്കീത് ചെയ്തിട്ടുണ്ട്. വലക്കത് അന്തര നൂഹൻ കൗമവും, എന്നിന് ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസലാം അദ്ദേഹം തന്റെ ജനതയെ താക്കീത് ചെയ്തിട്ടുണ്ട്. വലാക്കിന്നീ സാഖൂലു ഫീഹി ഖൗലം ലം യഖുൽഹു നബിയ്യുൽ ഖൗമി, മുൻകഴിഞ്ഞു പോയ നബിമാരെല്ലാം ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോൾ പറയാത്ത ഒരു വാക്കുകൂടി നിങ്ങളോട് കൂടുതലായി അള്ളാഹുവിന്റെ അരികിൽ നിന്ന് എനിക്ക് വിവരം ലഭിച്ച വഹി ലഭിച്ചതനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. താലമൂന അന്നഹു അഅവർ, നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലാക്കണം, അവൻ ഒറ്റക്കണ്ണനാണ്. വഅന്നല്ലാഹ ലൈസ ബിഅഅവറ, അള്ളാഹു ഒറ്റക്കണ്ണനല്ല. അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സിഫത്തുകൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹു അഅവറല്ല. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിഫത്തുകൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് ദജ്ജാലിന്റെയും ഫിത്നയിൽ നിന്ന് കരകയറാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിജ്ഞാനം കൂടിയാണ് എന്ന് നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ഫിത്നകളാണ് ദജ്ജാലിനെ കുറിച്ച് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഞാൻ താക്കീത് ചെയ്യുന്നു എന്നെല്ലാം പലതരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഏതെല്ലാം ഫിത്നകളാണ്? ഒന്ന്, മാഹു ജന്നത്തുൻ വനാർ, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്. അയാളുടെ കൂടെ ഒരു തോട്ടവും ഒരഗ്നിയും ഉണ്ടാകും. ഫനാറുഹു ജന്ന, അവന്റെ അഗ്നിയാണ് തോട്ടം. വജന്നത്തുഹു നാർ, അവന്റെ തോട്ടമാണ് പിന്നെ അഗ്നി. അതായത് അവന്റെ കൂടെ ഒരു സ്വർഗവും നരകവും, അതല്ലെങ്കിൽ ഒരു തോട്ടവും ഒരു തീയും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ തീയിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഒരിക്കലും നിങ്ങൾ തോട്ടത്തിലേക്ക് കയറരുത്. കാരണം എന്താണ്? അവന്റെ കൂടെയുള്ള തീയാണ് തോട്ടം, അവന്റെ കൂടെയുള്ള തോട്ടം തീയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഫിത്നിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വേറെയും ഒരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി അതേപോലെ തന്നെ ഇമാം മുസ്ലിം അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചു, ഇന്നമാഹു മാഉൻ വനാറ, അവന്റെ കൂടെ വെള്ളമുണ്ട്, അവന്റെ കൂടെ തീയുണ്ട്. ഫനാറുഹു മാഉൻ, അവന്റെ തീ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. മാഉൻ ബാരിദുൻ, തണുത്ത വെള്ളമാണ്. വമാഉഹു നാറുൻ, അവന്റെ കൂടെയുള്ള വെള്ളം തീയാണ്. അപ്പൊ അവന്റെ കൂടെയുള്ള തീ വെള്ളമാണ്, അവന്റെ കൂടെയുള്ള വെള്ളം തീയാണ്. അഥവാ അവന്റെ മുന്നിൽ പെട്ടാൽ ഒരിക്കലും ആ വെള്ളത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനിയോ മറ്റൊരു റിപ്പോർട്ടിൽ ഇബ്നു ലഅനഅലമു ബിമാ മഅ ദജ്ജാലി മിൻഹു മഅഹു നഹറാനി യജ്രിയാനി അഹദുഹുമാ റഅയ്യൽ ഐനി മാ നബിയു വലാഹു റഅയ്യൽ ഐനി നാറുൻ തഅജ്ജജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഞാൻ കാണുന്നുണ്ട് അവന്റെ കൂടെ ഒഴുകുന്ന രണ്ട് നദികളുണ്ട്. അതൊന്ന് വെളുത്തതാണ്, രണ്ടാമത്തേത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ്. വൈനദർക്കഹുദുൻ ഫലയത്തില്ലതി യറാഹുനാറൻ വലിയമിൽ, ആരെങ്കിലും അവന്റെ അരികിലുള്ള ആ തീ കണ്ടാൽ വലിയമിൽ അവൻ കണ്ണു ചിമ്മട്ടെ. ഹുമ്മലിയുത്തീറേസു, എന്നിട്ട് അവന്റെ തല താഴ്ത്തട്ടെ. ഫയശ്രബമിൻഹു, ആ തീയിൽ നിന്നവൻ കോരി കുടിക്കട്ടെ. ഫൈനഹു മൗൻബാരിദ്, അത് തണുത്ത വെള്ളമാണ്. അപ്പൊ ദജ്ജാലിന്റെ അരികിൽ തീ കാണുമ്പോൾ നിങ്ങൾ കണ്ണു ചിമ്മുക, തല താഴ്ത്തുക, എന്നിട്ട് ആ തീയിലേക്ക് കൈയിട്ട് നിങ്ങൾ വാരി കുടിച്ചുകൊള്ളുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ വന്നിട്ടുള്ള ഹദീസാണ്. ഇനി ഇയാളുടെ സഞ്ചാരം 40 ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഭൂമുഖത്താകമാനം അയാൾ ഫിത്നയുമായി സഞ്ചരിക്കുകയും യഹൂദികളെയും മുനാഫിക്കുകളെയും അവിശ്വാസികളെയും എല്ലാം തന്റെ കൂടെ കൂട്ടുകയും ചെയ്ത് മുസ്ലിങ്ങൾക്കും മുഅ്മിനുകൾക്കുമെതിരെ വലിയൊരു കലാപത്തിനാണ് ഇയാൾ നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എപ്രകാരമാണ് കാറ്റ് മഴമേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്, മഴമേഘങ്ങളുടെ പിന്നാലെ ഒരു കാറ്റ് എങ്ങനെയാണോ വേഗത്തിൽ സഞ്ചരിച്ചു വരുന്നത് അതുപോലെയാണ് ഇവനും ഉണ്ടാവുക. ലൈസമിൻ ബലദിൻ ഇല്ലാ സയതൗഹു ദജ്ജാലു ഇല്ലാ മക്ക വൽ മദീന, മക്കയും മദീനയും അല്ലാത്ത ഒരു നാടുമില്ല ദജ്ജാൽ അവന്റെ കാലുകൾ വെക്കാത്തതായി. എല്ലാ നാട്ടിലേക്കും ദജ്ജാൽ അതിവേഗം കടന്നു ചെല്ലുമെന്നാണ് പരിചയപ്പെടുത്തിയത്. വേറെ റിപ്പോർട്ടിൽ മുഗൈറത്ത് ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, അദ്ദേഹം പറഞ്ഞു, മാഹു ജിബാലു ഖുബ്സിൻ വലഹ്മിൻ വനഹറും മിൻ മാ, അയാളുടെ കൂടെ ഈ പത്തിരിയുടെയും മാംസത്തിന്റെയും എല്ലാം വലിയ മലകൾ തന്നെ ഉണ്ടാകും. അങ്ങനെ അത്ഭുതങ്ങളുമായിട്ടാണ് അവന്റെ സഞ്ചാരം. അതേപോലെ വെള്ളത്തിന്റെ നദികളും അവന്റെ കൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇനി അവൻ അന്നഹു യഅ്തിയാൽ നഹരി, ഒരു അരുവിയുടെ അരികിലേക്ക് അവൻ വരും. ആ നദിയോട് വെള്ളമുണ്ടാകാനും കരകവിഞ്ഞൊഴുകാനും അവൻ കൽപ്പിക്കും. അപ്പോൾ ആ നദിയിൽ വെള്ളമില്ലാത്ത ആ നദിയിൽ വെള്ളമുണ്ടാവുകയും ആ വെള്ളം കരകവിഞ്ഞൊഴുകുകയും ചെയ്യും. സുമയമുറുഹു അന്യർജിയ ഫയർജ്, വീണ്ടും മടങ്ങാൻ പഴയതുപോലെ ആകാൻ ആവശ്യപ്പെടുമ്പോൾ അതുപോലെ തന്നെയാകും. സുമയമുറുഹുവാൻ എയ്ബിസ് ഫയബിസ്, അതിനോട് വരണ്ടുണങ്ങാൻ പറയുമ്പോൾ അത് ഉണങ്ങും. അങ്ങനെ നദിയോട് വെള്ളമുണ്ടാകാൻ പറയുമ്പോൾ വെള്ളമുണ്ടാവുകയും വെള്ളമുള്ള നദിയോട് വരൾച്ച വരളാൻ പറയുമ്പോൾ വരണ്ടതാകാൻ പറയുമ്പോൾ അത് വരണ്ടതാവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ വലിയ ആൾ ദൈവമായി കടന്നു വരുന്ന ദജ്ജാൽ അവന്റെ ഫിത്നകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ശരിയായ ദീനീ പരിജ്ഞാനവും നല്ല ഇൽമുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഇത്തരം ഫിത്നയിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കരകയറാൻ കഴിയൂ എന്ന് മനസ്സിലാക്കണം. ഇന്നലഹു സലാത്തു സൈഹാത്തിൻ യസ്മഉ വാഹിറുൽ മശ്രിഖ് വാഹിറുൽ മഗ്രിബ്, ഒരേ സമയത്ത് കിഴക്കുള്ളവരും പടിഞ്ഞാറുള്ളവരും കേൾക്കുമാറുള്ള മൂന്ന് മഹാശബ്ദങ്ങൾ അവൻ പുറപ്പെടുവിക്കും എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. വയതനാവലു ത്വൈറമിൽ ജവ്വി വയസ്ബീഹി ഫിസംസി സയാ, അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന കിളികളെ പിടിക്കുകയും എന്നിട്ട് സൂര്യനിൽ നേരിട്ട് ചൂടാക്കി അതിനെ വേവിച്ച് കഴിക്കുകയും ചെയ്യുന്നവരാണ് ദജ്ജാൽ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപ്രകാരം പലതരത്തിലുള്ള അത്ഭുതങ്ങളും അവൻ കാണിക്കും. അവൻ ഈ അചേതന വസ്തുക്കൾക്ക് കൽപ്പനകൾ നൽകും. അതാണ് ചെടികളോട് മുളയ്ക്കാൻ പറയുമ്പോൾ മുളയ്ക്കുന്നു, മഴയോട് പെയ്യാൻ പറയുമ്പോൾ ആകാശത്തോട് പെയ്യാൻ പറയുമ്പോൾ മഴ പെയ്യിക്കുന്നു. ഇങ്ങനെ അചേതന വസ്തുക്കൾക്ക് കൽപ്പന നൽകുകയും ആ കൽപ്പന അവർ അനുസരിക്കുന്നത് അവന്റെ കൂടെയുള്ളവർ കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന ഇന്ന് ലോകത്ത് കാണുന്ന മന്ത്രവാദികളുടെയും മാരണക്കാരുടെയും കൂടോത്രക്കാരുടെയും ജ്യോത്സ്യന്മാരുടെയും എല്ലാം വലിയ ഒരു ഉപ്പാപ്പയായിട്ടാണ് ദജ്ജാലിന്റെ വിളയാട്ടമുണ്ടാവുക എന്ന് ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവന്റെ ഈ പ്രവർത്തനങ്ങളിൽ ശൈത്താൻ നേരിട്ട് വന്നവനെ സഹായിക്കുമെന്നും സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, വഇന്ന മിൻ ഫിത്നതിഹി അൻ യഖൂല ലിൽ അഅറാബി, ഒരു അഅറാബിയോട് ഈ ദജ്ജാൽ ഇങ്ങനെ പറയും, ഇത് അവന്റെ ഫിത്നയിൽ പെട്ടതാണ്, അറൈത ഇൻ ബഅസ്തു ലക അബാക വ ഉമ്മക അതശ്ഹദു അന്നി റബ്ബുക, ഞാൻ നിന്റെ മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയെയും ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ ഞാൻ നിന്റെ റബ്ബാണ് എന്ന കാര്യം നീ അംഗീകരിക്കുമോ എന്ന് ഒരാറാബിയോട് ദജ്ജാൽ ചോദിക്കും. ഫയഖൂലു, അയാൾ പറയും, ഞാൻ അതെ. ഫയതമസ്സലു ലഹു ശൈത്താനുൻ ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി, അപ്പോൾ ശൈത്താൻ നേരിട്ട് വരികയും അവന്റെ ഉമ്മയുടെയും വാപ്പയുടെയും രൂപം സ്വീകരിച്ച് അവന്റെ മുന്നിൽ നിൽക്കുകയും ഫയഖൂലാനി, എന്നിട്ട് ആ ശൈത്താന്മാര് പറയും, യാ ബുനയ്യ പൊന്നുമോനെ, ഇത്തബിഹു, അവനെ നീ പിൻപറ്റിക്കോളൂ, ഫൈന്നഹു റബ്ബുക്ക, അവൻ നിന്റെ റബ്ബാണെന്ന് പറയും. ഈ രൂപത്തിലുള്ള വലിയ ഫിത്നയാണ്. എന്തിന് ഇത്രയും വലിയ ഫിത്നയില്ലാതെ നിസാരമായ ചെപ്പടി വിദ്യകൾ കാണിക്കുന്നവരെ വരെ ദൈവമായും അതേപോലെ തന്നെ റബ്ബായും അതേപോലെ തന്നെ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായും തങ്ങൾക്ക് സംരക്ഷണമായും സ്വന്തം സംരക്ഷണം പോലും നേടാൻ കഴിയാത്ത തനിക്ക് സെക്യൂരിറ്റി വെക്കേണ്ടി വരുന്ന മലമൂത്ര വിസർജനം ചെയ്യുന്ന ജരാനര ബാധിച്ച മരിച്ചുപോകുമെന്നുറപ്പുള്ള ആളുകളെപ്പോലും അവരുടെ ചില ചെപ്പടി വിദ്യകൾ കാരണം ഇലാഹിന്റെ സ്ഥാനത്തേക്ക് കാണാൻ മടിയില്ലാത്ത ഒരു ജനതയിലാണ് നമ്മളുള്ളത്. വലിയ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും നിസ്സാരമായ മേജിക്കുമായി നടക്കുന്ന ഇത്തരം ആളുകളുടെ പിന്നാലെ ഇലാഹിന്റെ വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ ദജ്ജാൽ വന്നാൽ എന്തൊരവസ്ഥയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദജ്ജാലിന്റെ ഫിത്തന ഏറ്റവും വലിയ ഫിത്തന തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചതിന്റെ ചുരുക്കം അതാണ്. അള്ളാഹു ഈ ഏറ്റവും വലിയ കെടുതിയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഈമാനും അറിവും തൗഹീദും കാരണമായി കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിന്റെ ആജ്ഞകൾ പാലിച്ച് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദജ്ജാലിന്റെ കൂടെയുണ്ടാകുന്ന ആളുകൾ, അത് യഹൂദികളാണ് ഏറ്റവും പ്രധാനമായി. അലൈഹിമുത്തയാലിസ, അവരുടെ തലയിൽ ഒരു പ്രത്യേകമായ ശിരോവസ്ത്രം, സവിശേഷമായ ഒരു തട്ടം, തൊപ്പിയുടെ കൂടെയുണ്ടാകുന്ന ഒരു തട്ടം അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇന്നും യഹൂദി പുരോഹിതന്മാർ അത്തരത്തിലുള്ള തട്ടങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ശിരോവസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മദീനയിലും മക്കയിലും പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അതിർത്തിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകൾ അവരെന്ത് ചെയ്യും? അതിന്റെ എല്ലാ വാതിലുകളിലും അല അൻകാബിൽ മദീനത്തി മലായിക്കത്തുൻ ലാ യദ്ഖുലുഹ താഊൻ വല ദജ്ജാൽ, താഊൻ അതായത് പ്ലേഗ് രോഗമോ ദജ്ജാലോ മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടതാണ്. ഏഴ് കവാടങ്ങൾ അവിടെയെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് മലക്കുകളെ വീതം ഓരോ വാതിൽക്കലും ദജ്ജാലിനെ പ്രവേശിക്കാൻ അനുവദിക്കാതെ നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും.
ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനമായി ദജ്ജാലിനെ കുറിച്ച് ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്, ജുമുഅകളിൽ നിന്ന് ദജ്ജാലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മിമ്പറുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ദജ്ജാലിന്റെ ഖുറൂജ് ഉണ്ടാവുക. അപ്പോൾ ഇടക്ക് മിമ്പറുകളിൽ നാം ദജ്ജാലിനെ കുറിച്ച് ഇപ്രകാരം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. നമ്മളും ദജ്ജാലിനെ കുറിച്ച് ഇടക്ക് ഓർക്കേണ്ടത്, ഇൽമും ഈമാനും നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. മറ്റൊന്ന് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. ഒന്ന്, കഹ്ഫ് മുഴുവൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദീസ് വന്നിട്ടുണ്ട്, കഹ്ഫ് ഓതുന്ന ആൾ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടും എന്ന്. അതേപ്രകാരം പിന്നെ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകളെ കുറിച്ച് അവൻ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആദ്യത്തെ 10 ആയത്തുകൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യാറുള്ളതാണ്. ഒരുപാട് ഫിത്നകളെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിലുടനീളമുണ്ട്. സാമ്പത്തികമായ ഫിത്തനയും മക്കളെ കൊണ്ടുള്ള ഫിത്തനയും അത് വിളവുകൾ ഉണ്ടാക്കുന്ന ഫിത്തനയും അത്തരം അത് ഈ വിശ്വാസത്തിന്റെ ഫിത്തന അല്ലേ അസാബുൽ കഫൻ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫിത്തനകളെ മുഅ്മിനുകൾ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാൻ സാധിക്കും. കഹ്ഫ് സൂറത്തിന്റെ മൊത്തമായ പാരായണം, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ, മറ്റു ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിന്റെ അവസാനത്തെ 10 ആയത്തുകൾ, ഇതെല്ലാം തന്നെ എന്താണ് പിന്നെ ദജ്ജാലിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ദജ്ജാല് വന്നു എന്ന് അറിഞ്ഞാൽ, കേട്ടാൽ, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ദജ്ജാലുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കുക, മലകളിലേക്ക് അവർ ഓടി രക്ഷപ്പെടും. കാരണം അത്രയും വലിയ ഫിത്നയാണ്, നമ്മൾക്ക് അവനെ നേരിടാൻ കഴിയും, ആ ഫിത്ന എനിക്ക് ബാധകമല്ല എന്ന് അഹങ്കരിക്കേണ്ട സമയമല്ല എന്ന് മനസ്സിലാക്കുക. ഫമൻ ലഖിയഹു മിൻകും ഫലിയത്ഫൽ വിവജിഹി. റസൂലുള്ളാഹി സമ്മതി, എങ്ങാനും ദജ്ജാൽ കൺമുന്നിൽ പെട്ടാലോ അവന്റെ മുഖത്തേക്ക് തുപ്പണമെന്നാണ്. അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനായി നേരിട്ട് അവന്റെ മുഖത്തേക്ക് തുപ്പണം എന്നും, ഒരു ഓരോ മുഅ്മിനും അങ്ങനെ തുപ്പാൻ സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട്, റസൂലുള്ളാഹി എല്ലാ നമസ്കാരത്തിലും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ ചില പദവ്യത്യാസങ്ങളോടുകൂടി വേറെയും റിപ്പോർട്ടുകൾ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ശരണം തേടിക്കൊണ്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കാരം അവസാനിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ദജ്ജാലിനെ കുറിച്ചുള്ള ചിന്തയും അവനെക്കുറിച്ചുള്ള താക്കീതും പരസ്പരം ഓർമ്മപ്പെടുത്തലും നമുക്ക് നന്നായി ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു യഹൂദി ഉണ്ടായിരുന്നു. ഒരു മാരണക്കാരനാണ്, മാജിക്കുകാരനാണ്, അയാൾക്ക് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാ കാര്യങ്ങളും, ദജ്ജാലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല എന്നാണ് മുഹദ്ദിസുകൾ പറഞ്ഞത്. അതുകൊണ്ട് കാരണം കാഫർ എന്ന് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ അയാൾ ദജ്ജാലാണ് എന്ന് ചില സ്വഹാബികൾ സംശയിച്ചു അയാളെ കുറിച്ച് കേട്ടിട്ട്. നബിയോട് പറഞ്ഞപ്പോൾ നബി തന്നെ ഒന്നിലേറെ തവണ അയാളെ കാണാനും നബിക്ക് സംശയം ഉണ്ടായിട്ട്, സംശയം ദൂരീകരിക്കാൻ, ദജ്ജാലിനെ പറ്റി പറയപ്പെട്ട ലക്ഷണങ്ങളൊക്കെ അവനിൽ ഒത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒന്നിലേറെ തവണ ആ യുവാവായ ഇബ്നു സയ്യാദിനെ, മറ്റു ചില റിപ്പോർട്ട് ഇബ്നു സാഇദ് എന്നാണുള്ളത്, അയാളെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതായി കാണാം. നബിയോട് ചോദിച്ചു, ഞാൻ നബി അയാളടുത്ത് നിന്ന് അയാൾ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, 15-16 വയസ്സ് പ്രായമുള്ളൂ ആ സമയത്ത്. അന്ന് അയാൾ മാജിക്ക് സിഹറിന്റെ പ്രവർത്തനങ്ങൾ കൂടോത്രക്കം നടത്തും, പല അത്ഭുതങ്ങളും കാണിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, പിശാചിനെ സേവിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിപ്പോന്നിരുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്രായത്തിൽ തന്നെ. നബി അയാളുടെ ശരീരത്തിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഇബ്നു സയ്യാദിന്റെ എന്നത് കേൾക്ക്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇങ്ങനെ ചില കഥകളുണ്ട്. പക്ഷേ അങ്ങനെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നബി ഭയന്നു പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സ്വഹാബികൾ ഇബ്നു സയ്യാദിനെ കുറിച്ച് വീണ്ടും പിൽക്കാലത്തും അത് ദജ്ജാൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അയാൾ ഈ അവസാനത്തെ ദജ്ജാൽ അല്ലെങ്കിലും ദജ്ജാലുകളിൽപ്പെട്ട ഒരു ദജ്ജാൽ തന്നെയാണ്. മാത്രവുമല്ല, നമുക്ക് വ്യക്തമായി ഉറപ്പിക്കാൻ മറ്റു രേഖകളും നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരുപക്ഷെ ഏത് രൂപത്തിലാണ് അയാളുടെ പിൽക്കാലഘട്ടം ഉണ്ടായിരിക്കുക എന്ന് അവർക്കറിയുകയില്ലല്ലോ. അതുകൊണ്ട് അയാൾ ദജ്ജാലിനെ തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ചില ആളുകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ എനിക്ക് മക്കളുണ്ടല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞ് ഞാൻ ദജ്ജാലല്ല എന്ന് അയാൾ തന്നെ പരിചയപ്പെടുത്തിയതും സ്വഹീഹായ ഹദീസുകൾ തന്നെ വന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നബിയുടെ കാലത്ത് തന്നെ ദജ്ജാലിന്റെ ചില ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ടെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയും സംശയിക്കുകയും അത് ഉറപ്പുവരുത്താൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുമായി അവിടം വരെ പോയി നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സ്വഹാബി ദജ്ജാലിനെ നേരിട്ട് കണ്ടത് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തതും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അദ്ദേഹം ഒരു കപ്പൽ യാത്ര 10-30 ആളുകളുമായി നടത്തുന്ന സമയത്ത് കപ്പലിന്റെ ദിശ തെറ്റുകയും ഒരു ദ്വീപിൽ ചെന്നിറങ്ങേണ്ടി വരികയും അവിടെ വെച്ച് രണ്ട് വികൃതമായ രൂപങ്ങളെ കാണുകയും ശരീരം മുഴുവൻ രോമാവൃതമായ ഒരു ജീവിയാണ് ആദ്യം കണ്ടത്. അയാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അവിടെ ചെന്നപ്പോഴാണ് ദജ്ജാലിനെ കുറിച്ച് പറയപ്പെട്ട ലക്ഷണങ്ങളോടുകൂടി രൂപം കാണുകയും അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെത്തി. പിന്നീട് ഈ അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പുള്ള അനുഭവമാണ്. ഈ അനുഭവം റസൂലുള്ളാഹിയുടെ അരികിലെത്തിയ കാലത്ത് അദ്ദേഹം പറഞ്ഞുകൊടുക്കുകയും അത് ദജ്ജാലാകാനുള്ള സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദജ്ജാലിന്റെ ഫിത്തന ഏറ്റവും വലിയ ഫിത്തനയാണ്, നമ്മുടെ ദീൻ ഇല്ലാതാക്കുന്ന ഫിത്തനയാണ്. ദജ്ജാൽ വരുന്നതിന് മുമ്പ് ദജ്ജാലിന്റെ വിശ്വാസത്തിലേക്ക് ആളച്ചേർക്കുന്ന ഒരുപാട് ദജ്ജാലുമാര്, കള്ളറസൂലുമാരും അല്ലയാണെന്ന് പറയുന്നവരും അള്ളാഹുവിന്റെ സിഫത്തുകളുമായി വരുന്നവരും ആണും പെണ്ണുമായി ദജ്ജാലുകൾ തീർച്ചയായിട്ടും കടന്നുവരും. ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശരിയായ ഇൽമു നേടുക, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക, ഈ ഇൽമിനെയും തൗഹീദിനെയും ദഅവത്ത് ചെയ്യുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ പ്രിയപ്പെട്ടവർ രക്ഷിതാക്കൾ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും കടബാധ്യതകളും അതിൽ നിന്നെല്ലാം കരകയറാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات وصلى الله على محمد وعلى آل محمد.